VCD 178, കേസറ്റ് നമ്പർ 659, അനകാപ്പള്ളി മണ്ഡൽ പ്ലസ് ബാംഗ്ലൂർ. തീയതി 24/1/2005, 16/1/2005. മടിയിൽ പോയി നല്ലവണ്ണം കളിക്കുന്നു, അതുകൊണ്ട് മടിയെ പറയുന്നു കുക്ക് എന്ന്. ഹിന്ദിയിൽ മടിയെ പറയുന്നു കോക്ക്, കുക്ക വംശാവലി എന്ന്. ശരീരത്തിനെയാണ് കോക്ക് എന്ന് പറയുന്നത്, മടിത്തട്ടിന്. അപ്പോൾ ആരൊക്കെയാണോ ശരീരത്തിനെ അധികം കാണുന്നത്, അതേ ദേഹത്തിന്റെ സുഖമെടുത്തത്, അവരാണ് കുകവംശാവലി ബ്രാഹ്മണൻ. പിന്നീട് ആരാണോ ജ്ഞാനം മുഖത്തിലൂടെ കേട്ട്, പിന്നീട് മുഖത്തിലൂടെ കേട്ട ജ്ഞാനം സ്വന്തം ബുദ്ധിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത്, അവരാകുന്നു മുഖവംശാവലി. അവരാകുന്നു മുഖവംശാവലി ബ്രാഹ്മണർ. അതുകൊണ്ട് ആരാണോ മുഖവംശാവലി ബ്രാഹ്മണർ, അവർ വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. പിന്നീട് കുഖവംശാവലി അവർ ധാരാളം ഉണ്ടാകുന്നു. അവർ ദേഹത്തിന്റെ സുഖമെടുക്കുന്നു, അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ അവരുടെ ദേഹം വളരെ വലുതായി കാണിക്കുന്നു. ഏതുപോലെ രാവണൻ, കുംഭകർണൻ, മേഘനാഥൻ ഇവരുടെയൊക്കെ വലിയ പ്രതിമ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ദേഹത്തിന്റെ സുഖമെടുത്തു. പിന്നീട് രാമനെയും ലക്ഷ്മണനെയും വളരെ ചെറുതായി കാണിക്കുന്നു. അതേപോലെ കംസന്റെയും കൃഷ്ണന്റെയും യുദ്ധം കാണിക്കുന്നു. അപ്പോൾ കംസനെ നീളമുള്ളതായും വിസ്താരമുള്ളതായും കൊഴുത്തതായും കാണിക്കുന്നു. അതേപോലെ കൃഷ്ണനെയും ബലരാമനെയും വളരെ ചെറുതായി
കാണിക്കുന്നു.
അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഇതാകുന്നു, ആരിലാണോ കൂടുതൽ ദേഹബോധമുള്ളത് അവരാണ് രാവണ സമ്പ്രദായം. അതേപോലെ ആരിലാണോ ജ്ഞാനം അധികമുള്ളത്, അപ്പോൾ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ അവർ ആത്മീക സ്ഥിതിയിലിരിക്കുന്നു. ദേഹബോധം ഇല്ലാത്തത് കാരണം അവർ ജ്ഞാനം കേൾക്കുക, കേൾപ്പിക്കുക, അതിൽ തൽപരരായിരിക്കുന്നു. എപ്പോൾ മിക്സ് ആയോ അപ്പോൾ അതിൽ ശ്രേഷ്ഠ ബ്രാഹ്മണരും വിശ്വാമിത്രൻ വസിഷ്ഠരെ പോലെ ശ്രേഷ്ഠ ബ്രാഹ്മണരും കൂടി അതിലുണ്ട്. അതേപോലെ രാവണൻ, കുംഭകർണൻ, മേഘനാഥനെ പോലെ ദുഷ്ട ബ്രാഹ്മണരും ഉണ്ടാകുന്നു. ആ ദുഷ്ടരുടെ സംഖ്യ വളരെ അധികം ഉണ്ടാകുന്നു. അപ്പോൾ പരമാത്മാവിന് യുക്തി രചിക്കേണ്ടി വരുന്നു. ആരാണോ സത്യുഗത്തിൽ ആദിയിൽ നാരായണൻ അല്ലെങ്കിൽ കൃഷ്ണനാകുന്ന ആത്മാവായിരുന്നത്, അവർ തന്നെ ജന്മമെടുത്ത് കലിയുഗ അവസാനത്തിൽ ദാദാ ലേഖരാജ് ആകുന്നു. ആ ബ്രഹ്മാവിന്റെ വസ്ത്രം ഉപേക്ഷിക്കുന്നു, ശരീരം വിടുന്നു. അപ്പോൾ ആ കൃഷ്ണന്റെ ശരീരം ഏതായിരുന്നു? അത് സ്നേഹം നിറഞ്ഞ ശരീരമായിരുന്നു.
ఎవరైతే కృష్ణుడి యొక్క స్వరూపం ఉందో ఆయన స్వరూపం దగ్గర పరమాత్మ తండ్రి తల్లి పాలన చేశారంట, ప్రేమతో ప్రేమనిచ్చి పాలన చేశారంట పిల్లల్ని.
കാണുന്നതിനും കേൾക്കുന്നതിലും കൂടി നല്ലതായിരുന്നു. അതേപോലെ പിന്നീട് മുഖത്തിലൂടെയുള്ള സംസാരത്തിലും നല്ലതായിരുന്നു. അതുകൊണ്ട് അവരുടെ ഏതാണോ മധുരമധുരമായ സംസാരമായിരുന്നത്, അവയെ ശാസ്ത്രങ്ങളിൽ മുരളി ഓടക്കുഴലായി കാണിക്കുന്നു. ഓടക്കുഴലിന്റെ താളം വളരെ മധുരമായിരിക്കുന്നില്ലേ? അതുകൊണ്ട് ശാസ്ത്രകാരന്മാർ കൃഷ്ണന് മുരളി കാണിക്കുന്നു, ഓടക്കുഴൽ കാണിക്കുന്നു. ആരോ പറഞ്ഞു കേൾക്കാൻ വളരെ നല്ലതാകുന്നു. അതെ, കേൾക്കാൻ വളരെ നല്ലതായി തോന്നുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അതായത് ആരാണോ ദുഷ്ടപ്രകൃതിയിലുള്ള ബ്രാഹ്മണർ, അവർ ആ മധുരമായ താളത്തിന്റെ വിപരീത അർത്ഥം എടുക്കുന്നു. ഏതുപോലെ ഒരു പരിവാരത്തിൽ അമ്മയുണ്ട്, അമ്മ വളരെ സ്നേഹത്തോടു കൂടി കുട്ടികളെ സംരക്ഷിക്കുന്നു. പക്ഷേ ദുഷ്ടരായിട്ടുള്ള കുട്ടികൾ അതിന്റെ ലാഭം എടുക്കുന്നു. അതേപോലെ തന്നെ ബ്രഹ്മകുമാരി ആശ്രമത്തിലും സംഭവിച്ചു. ആ ദുഷ്ട ബ്രാഹ്മണർ ദുഷ്ടത എന്താണ് ചെയ്തത്? ബ്രഹ്മാവിന്റെ മനസ്സ് ഇത്രയും അധികം ദുഃഖിപ്പിച്ചു. ബ്രഹ്മ, അതായത് വലിയ അമ്മ, അത്രയും മനസ്സിനെ വേദനിപ്പിച്ചു. അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഈ കാര്യം ശാസ്ത്രങ്ങളിലും കാണിച്ചിട്ടുണ്ട്.
കൃഷ്ണ
ശാസ്ത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്, കൃഷ്ണന്റെ പാദങ്ങളിൽ വേടൻ അമ്പെയ്തു, പിന്നീട് അവർ മരിച്ചു. അപ്പോൾ ഈ സ്ഥൂല പാദത്തിന്റെ കാര്യമല്ല.
जैसे पांव से कहीं चल के जाया जाता है, तो ऐसे ही पांव का मिसाल देते हैं कि तुम्हारी बुद्ध रूपी पांव गुरुजी तक नहीं पहुंच पाएंगे.
ഏതുപോലെ എവിടെയെങ്കിലും നടന്നു പോകുന്നു, അപ്പോൾ അതേപോലെ തന്നെ പാദത്തിന്റെ ഉദാഹരണം കൊടുക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയാകുന്ന പാദം ഗുരുജി വരെ എത്തുകയില്ല എന്ന്.
ఎవరైతే పరమాత్మ ఏదైతే ఉందో బతుమాత్మ అంటే నీ యొక్క బుద్ధి యొక్క ఏదైతే ఉందో ఆలోచన ఏదైతే పరమాత్మ ఎక్కడ ఉందో అంటే గురువు ఎవరైతే ఉన్నారో ఆయన వరకు నీ ఆలోచన ఆయన ఏదైతే విచారం అయిందో ఆ విచారం వరకు నీది అంటే మనం ఉంటాం కదా లైట్ ఎవరు
అని చెప్పారు.
അതായത് ഈ പാദത്തിൽ സ്ഥൂല പാദത്തിൽ അമ്പെയ്തത് കൊണ്ട് അവരുടെ മരണം ഉണ്ടാകാൻ സാധിക്കില്ല. അവർ ഒരു നമ്ര മനസ്സുള്ളവരാകുന്നു. പിന്നീട് ഒന്നുണ്ട് നമ്ര മനസ്സുള്ളവർ, ഒന്നിന്റെ കഠിന ഹൃദയം. കഠോര ഹൃദയമുള്ള മനുഷ്യർക്ക് അവർക്ക് ഏതൊരു കാര്യത്തിന്റെയും പ്രഭാവം ഉണ്ടാകുന്നില്ല. ആർക്കാണോ ദുർബല മനസ്സുള്ളത്, ദുർബല മനുഷ്യരാകുന്നത്, ദുർബല മനസ്സുള്ള മനുഷ്യനാകുന്നത്, അവർക്ക് കാര്യത്തിന്റെ പ്രഭാവം വളരെ കൂടുതൽ ഉണ്ടാകുന്നു. അപ്പോൾ അവരുടെ ഹാർട്ട് ഫെയിൽ ആയി, പിന്നീട് ശരീരം ഉപേക്ഷിച്ചു. അപ്പോൾ പരമാത്മാവ് അവരിൽ പ്രവേശിച്ച് വളരെ മധുരമായ വാണി കേൾപ്പിക്കുകയായിരുന്നു, മുരളി കേൾപ്പിക്കുകയായിരുന്നു. ആ പ്രവൃത്തി അവസാനിച്ചു. അപ്പോൾ ആ കാര്യം അവസാനിച്ചു. ആസുര ബ്രാഹ്മണർ വർദ്ധിച്ചു വർദ്ധിച്ച് ഇത്രയും അധികം വർദ്ധിച്ചു. അവർ മുഴുവൻ സ്ഥാപനത്തെയും സ്വന്തം നിയന്ത്രണത്തിലെടുത്തു.
ఎవరైతే అసలీ బ్రాహ్మణులు ఉన్నారో అప్పుడు ఆ యొక్క యజ్ఞాన్ని వాళ్ళ యొక్క చేతుల్లో
తీసుకోవాలి.
അവർ അവിടെ അധികാരിയായി, സ്വന്തം കസേരയിൽ അധികാരത്തിൽ ഇരുന്നു. അതിൽ ശ്രേഷ്ഠ പുരുഷാർത്ഥി ബ്രാഹ്മണർ ആരായിരുന്നു? അവരിൽ ചിലരാകട്ടെ മമ്മയെ ഫോളോ ചെയ്യുന്നവരായിരുന്നു.
സരസ്വതി ജഗദംബ സരസ്വതി
ജഗദംബ സരസ്വതി ആരാണോ ബ്രഹ്മബാബയുടെ സഹയോഗിനി ആയിരുന്നത്. പിന്നീട് ചിലർ അത്തരത്തിലുള്ളതായിരുന്നു. അവർ ബ്രഹ്മബാബയെ ഫോളോ ചെയ്തിരുന്നു. ബ്രഹ്മബാബയെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ മമ്മയെയും ബാബയെയും ഇഷ്ടപ്പെട്ടിരുന്ന ബ്രാഹ്മണർ ആരാണോ യജ്ഞത്തിലുള്ളത്, അവർ യജ്ഞം വിട്ടുപോയി. എന്തുകൊണ്ടെന്നാൽ മമ്മ ശരീരം ഉപേക്ഷിച്ചു. അപ്പോൾ അവർ പോയി. രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം പിന്നെ ബ്രഹ്മ ശരീരം ഉപേക്ഷിച്ചപ്പോൾ അവരെ ആരാണോ ഇഷ്ടപ്പെട്ടിരുന്നത് അവരും പോയി. പിന്നെ അവിടെ അവശേഷിച്ചത് ആരാണ്? ആരാണോ ദേഹധാരി ധർമ്മഗുരുക്കന്മാരെ മാനിക്കുന്നത്? അപ്പോൾ അവർ എല്ലാ യജ്ഞത്തെയും സ്വന്തം കയ്യിലാക്കി. ഇനി അതിൽ ഒരു ഗ്രൂപ്പ് വീണ്ടും ബാക്കിയായി. ആ ഗ്രൂപ്പ് അതാണ്. ഏതാണോ യജ്ഞത്തിന്റെ ആദിയിൽ തന്നെ ആരംഭത്തിൽ, എപ്പോഴാണോ 36-37 ബ്രഹ്മാവിലൂടെ കാര്യം ആരംഭിച്ചിരുന്നത്.
ആത്മ ഐസി जिन्होंने यज्ञ का पूरा फाउंडेशन डाला, सारा सार संभाल की, लेकिन ये जब देखा कि इस यज्ञ के अंदर वो आसुरी ब्राह्मण घुस रहे हैं.
ആ ആത്മാക്കൾ അങ്ങനെയുള്ളവരായിരുന്നു. ആരൊക്കെയാണോ യജ്ഞത്തിന്റെ ഫൗണ്ടേഷൻ ഇട്ടത് അവർ ശരിയായി പാലന ചെയ്തു, സംരക്ഷിച്ചു. എന്നാൽ എപ്പോഴാണോ കാണുന്നത് ഈ യജ്ഞത്തിന്റെ ഉള്ളിൽ ആ ആസുര്യ ബ്രാഹ്മണർ നുഴഞ്ഞുകയറി എന്ന്. അപ്പോൾ അവർ അതിനെ ഓപ്പോസിഷൻ ചെയ്തു, എതിർത്തു.
ఎవరైతే యజ్ఞాన్ని మొట్టమొదటి సపోర్ట్ చేసిన వాళ్ళు ఆ బ్రాహ్మణులు ఏంటంటే మిగిలిన ఆసుకి బ్రాహ్మణులు వచ్చిన వీళ్ళు ఏర్పాటు చేశారు. ఏర్పాటు చేస్తే వాళ్ళని
ആ
സമയം അത്രയും എതിർപ്പ് ആ സമയത്തുണ്ടായിരുന്നു. രണ്ട് ഗ്രൂപ്പ് വേറെ വേറെയായി. ഒന്ന് ആസുര്യ ബ്രാഹ്മണരെ ഫോളോ ചെയ്യുന്നവർ, പിന്നീട് ഒന്ന് ആ ശ്രേഷ്ഠ ബ്രാഹ്മണർ അവർ യജ്ഞത്തിന്റെ ആരംഭത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ആ ആത്മാക്കൾ വീണ്ടും ജന്മമെടുത്ത് വീണ്ടും യജ്ഞത്തിൽ വരുന്നു. അപ്പോൾ ആ മൂന്നാമത്തെ ഗ്രൂപ്പ് തയ്യാറായി. ആ ശ്രേഷ്ഠ ഗ്രൂപ്പ് ആരാണോ യജ്ഞത്തിന്റെ ആദിയിൽ ഉണ്ടായിരുന്നത്, ആ ആത്മാക്കൾ അവരാകുന്നു. ആരൊക്കെയാണോ ആ യജ്ഞത്തിന്റെ ആദിയിൽ എപ്പോൾ വരെ രാംവാലി ആത്മാവുണ്ടായിരുന്നുവോ അപ്പോൾ വരെ അവർക്ക് സഹയോഗിയായിരുന്നു. എപ്പോഴാണോ ആ രാംവാലി ആത്മാവ് എതിർത്തിട്ട് യജ്ഞം വിട്ടു പോയത് ആരംഭത്തിൽ, അപ്പോൾ പിന്നാലെ തന്നെ ആ ആത്മാക്കളും പോയി. രണ്ടാമത്തെ ജന്മമെടുത്ത്, അതെ രണ്ടാമത്തെ ജന്മമെടുത്ത്. ഗീതയിൽ എഴുതിയിട്ടുണ്ട് ഈ ജ്ഞാനത്തിന് ഒരിക്കലും വിനാശം ഉണ്ടാകുന്നില്ല എന്ന്. ശരീരം ഉപേക്ഷിച്ചെങ്കിലും എങ്കിലും വീണ്ടും ജന്മമെടുത്ത് ആ ആത്മാവ് വരുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ജ്ഞാനം ഇമർജാകും. ആരോ പറഞ്ഞു സംസ്കാരം എന്ന്. അതെ അതെ, അപ്പോൾ ആ ആത്മാക്കൾ രണ്ടാമത് വരുമ്പോൾ എല്ലാവരെക്കാളും ആദ്യം ആ രാംവാലി ആത്മാവ് വന്ന് സ്വന്തം സംഘടന അവിടെ തയ്യാറാക്കുന്നു. ആ സംഘടന വേറെ തയ്യാറാക്കുന്നു.
പരമാത്മാ ശിവ
പരമാത്മാ ശിവൻ പിന്നെ എപ്പോഴാണോ ബ്രഹ്മാവിന്റെ ശരീരം ഉപേക്ഷിച്ചത്, അവർ രാംവാലി ആത്മാവിൽ പ്രവേശിച്ചു. അവസാന ജന്മത്തിൽ കൃഷ്ണന്റെ സോള് ബ്രഹ്മാവിന്റെ രൂപം ധാരണ ചെയ്യുന്നു. അത് അമ്മയുടെ പാട്ടാണ്. ഏതുപോലെ അമ്മ സ്നേഹത്തോടുകൂടി കുട്ടികളെ പാലിക്കുന്നു.
പ്യാർ
പക്ഷേ ഏതു കുട്ടികളാണോ അമ്മയുടെ സ്നേഹം കാരണം മോശമാകുന്നത്?
బిగడ
బిగడే బాగా పరమాత్మా రామ వాళ్ళ వ్యక్తిత్వ ప్రవేశ కడక రూప ధారణ శంకర్
അപ്പോൾ അമ്മയുടെ സ്നേഹത്തിൽ മോശമായ ആ കുട്ടികളെ പരിവർത്തനം ചെയ്യാൻ വേണ്ടി അച്ഛനെ ഒരു കർക്കശമായ സ്വഭാവമുള്ള രാംവാലി ആത്മാവിൽ പ്രവേശിക്കേണ്ടി വരുന്നു ശങ്കറിന്റെ രൂപത്തിൽ.
శంకర తను ద్వారా ఎవరైనా అయితే పరమాత్మ శివుని నిరాకారం ప్రవేశించి ఆయన ద్వారా మళ్ళీ సుధారు అనేది అవుతారు.
శివుని
నిరాకారుడు బ్రహ్మ తను ద్వారా మాకి పాటి ఏదైతే చేశారో ఆ పాటి ఇచ్చినప్పుడు దుఃఖాన్ని ఎవరైతే ఇచ్చారో అటువంటి ఆసు బ్రహ్మను మళ్ళీ బ్రహ్మ శరీరం పెట్టిన అదే సుప్రీం చోర్ మళ్ళీ రాముడి యొక్క ఆత్మలో రాము శరీరంలో ప్రవేశించి
ജ്ഞാനത്തിന്റെ പോയിന്റ് അത് തന്നെയാണ്. ഏതാണോ ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ഉച്ചരിച്ചത് ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ഉച്ചരിച്ച വാണി അത് മധുരമായ ഓടക്കുഴലിന്റെ മാധുര്യമായിരുന്നു. അതേ ജ്ഞാനത്തിന്റെ പോയിന്റ് പിന്നീട് ശങ്കറിനിലൂടെ പുതിയ അർത്ഥം ഉണ്ടാകുന്നു. ആ മുരളിയുടെ മധുരമായ രാഗമുണ്ടല്ലോ അത് മാറി രാമന്റെ ബാണമായി മാറുന്നു. പറയാറുണ്ടല്ലോ ഇവരുടെ സംസാരം ബാണം എയ്യുന്നത് പോലെയാണ് എന്ന്. അതെ, കൃഷ്ണന്റെ അമ്പലത്തിൽ ഓടക്കുഴൽ കാണിക്കുന്നു. മധുരരാഗമുള്ളത് അതേപോലെ ശിവന്റെ അമ്പലങ്ങളിൽ പെരുമ്പറയാണ് കാണിക്കുന്നത്. വളരെ കർക്കശമായ ശബ്ദം. ആ പ്രളയം സ്ഥൂല പ്രളയമായിരുന്നില്ല. ഏത് ബ്രാഹ്മണ ലോകമാണ് ഉണ്ടായത്? ആ ബ്രാഹ്മണ ലോകത്ത് ആസുര്യ ബ്രാഹ്മണൻ ഉണ്ടല്ലോ. ആ ആസുര്യ ബ്രാഹ്മണർ ആസുര്യ ബ്രാഹ്മണരുടെ നാശം ചെയ്യാൻ വേണ്ടി അവരുടെ തല കുനിപ്പിക്കാൻ വേണ്ടി ആ പരമാത്മാവ് രാംവാലി ആത്മാവിലൂടെ ശങ്കറിന്റെ ആത്മാവിലൂടെ അങ്ങനത്തെ ജ്ഞാനത്തിന്റെ ബാണം എയ്യുന്നു. അതിലൂടെ അവർ ഡൗൺ ആവുന്നു. അവരുടെ അവസ്ഥ താഴുന്നു. അതായത് അവരുടെ നിശ്ചയം ഇല്ലാതാകുന്നു. അനിശ്ചയ ബുദ്ധിയാകുന്നു, അതുപോലെ ഇല്ലാതാകുന്നു. ശരീരത്തിലൂടെ നശിക്കുന്ന കാര്യമല്ല, അവരുടെ മനോബലം ഡൗൺ ആകുന്നു.
ബ്രാഹ്മണ
ഇനി ഏതാണോ ദേവതാ ബ്രാഹ്മണർ, ആരാണോ മനുഷ്യരിൽ നിന്ന് ദേവതയാകുന്നവർ, ശ്രേഷ്ഠ ആചരണം ചെയ്യുന്നവർ, നല്ല പുരുഷാർത്ഥം ചെയ്യുന്നവർ, അവരുടെ ഉത്സാഹ ഉന്മേഷം വർദ്ധിക്കുന്നു. അവരുടെ ഉത്സാഹ ഉന്മേഷം അത്രയും വർദ്ധിക്കുന്നു. അവർ പുരുഷാർത്ഥം ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർ നരനിൽ നിന്ന് നാരായണനായി തീരുന്നു. പിന്നീട് ദേവതമാരുടെ ലോകം സ്ഥാപിതമാകുന്നു. പിന്നീട് അസുരന്മാരുടെ കലിയുഗം അവസാനിക്കുന്നു. അപ്പോൾ മുഴുവൻ ലോകത്തിലും ആ ബ്രാഹ്മണരുടെ രാജ്യമാകുന്നു, ദേവതമാരുടെ രാജ്യമാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പതാക ഉയർത്തുന്നുണ്ടല്ലോ. അതിൽ മൂന്ന് കളർ കാണിച്ചിട്ടുണ്ട്. താഴെ പച്ച നിറം ബ്രഹ്മയുടെ, അവർ സ്വർഗം തന്നെ സ്വർഗം, സ്വർഗത്തിന്റെ പച്ചപ്പാണ് കാണുന്നത്. പിന്നീട് ഏറ്റവും മുകളിൽ ചുവപ്പ് നിറം, ചുവപ്പ് നിറം എന്നാൽ വിനാശത്തിന്റെ സൂചകം, അതായത് ക്രാന്തി കാണിക്കുന്നു. ഖൂനി ക്രാന്തി, അതായത് വെട്ടും കൊലയുടെയും ക്രാന്തി. ക്രാന്തി രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് മനബുദ്ധിയുടെ ക്രാന്തി, അതായത് മനസ്സിന്റെ ഉള്ളിൽ സങ്കല്പത്തിന്റെ രക്തം ഒഴുകുന്നു, സങ്കല്പം പരസ്പരം ഉരസ്തുന്നു. പറയുന്നു സങ്കല്പത്തിന്റെ രക്തം എന്ന്. എപ്പോഴാണോ ഈ സങ്കല്പത്തിന്റെ രക്തം ബ്രാഹ്മണ ലോകത്തിൽ പൂർണമായും ഉണ്ടാകുന്നത്, അപ്പോൾ ആ പുറം ലോകത്തിൽ സ്ഥൂല രക്തപ്പുഴ ഒഴുകുന്നു, രക്തത്തിന്റെ ക്രാന്തി ഉണ്ടാകുന്നു. പിന്നീട് ലോകത്തിന്റെ വിനാശമുണ്ടാകുന്നു. അപ്പോൾ താഴെ പച്ച നിറം ബ്രഹ്മയുടെ, മുകളിലേത് ചുവപ്പ് നിറം ശങ്കരന്റെ, പിന്നീട് നടുക്ക് കാണിക്കുന്നത് മധ്യത്തിലായി വിഷ്ണുവിന്റെ വെള്ള നിറം, സത്യുഗത്തിന്റെ സൂചകം. ഈ മൂന്ന് വസ്ത്രമാണ് പതാകയിൽ കാണിക്കുന്നത്. വസ്ത്രം എന്നാൽ ഈ ശരീരരൂപി വസ്ത്രം,
ശരീരരൂപി വസ്ത്രം.
ഗീതയിലും പറഞ്ഞിട്ടുണ്ട് ഈ ശരീരം വസ്ത്രമാണ് എന്ന്. ആത്മ ഈ പഴയ വസ്ത്രത്തെ ഉപേക്ഷിക്കുന്നു, പിന്നീട് പുതിയ വസ്ത്രം ധാരണ ചെയ്യുന്നു. അതേപോലെ ഇത് മൂന്ന് വസ്ത്രങ്ങളാണ്. ഈ മൂന്ന് വസ്ത്രത്തിലൂടെ, മൂന്ന് ശരീരരൂപി വസ്ത്രത്തിലൂടെ മുഴുവൻ വിശ്വത്തിനും മേലും വിജയം പ്രാപിക്കുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, ഈ മൂന്ന് പാത്രങ്ങളുണ്ട്.
ये तीन देवताएं जो है वो मिलकर के सारे विश्व के ऊपर भारतवर्ष के अंदर
ഈ മൂന്ന് വസ്ത്രങ്ങളും ചേർന്ന് മൂന്ന് ദേവതമാരും ചേർന്ന് മുഴുവൻ ഭാരതവർഷത്തിന്റെ മുകളിലും തന്റെ കൊടി ഉയർത്തുന്നു. ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. അതായത് ഈ വസ്ത്രത്തിന്റെ പതാക മുഴുവൻ വിശ്വത്തിന് മുകളിലും വിജയം കൈവരിച്ച് കാണിക്കുമെന്ന് ഇത് മൂന്ന് ശരീരരൂപി വസ്ത്രങ്ങളാണ്. ഈ മൂന്ന് വസ്ത്രത്തിലൂടെ പരമാത്മാ ശിവൻ ഇപ്പോൾ മുഴുവൻ വിശ്വത്തിന് മുകളിലും നമ്മൾ ഭാരതവാസികൾക്ക് വിജയം നേടിത്തരും. ഇത് മൂന്ന് ശരീരരൂപി വസ്ത്രമാണ്. ഏതാണോ ചൈതന്യ വസ്ത്രം അവരെ തിരിച്ചറിയണം. അപ്പോൾ ആ തിരിച്ചറിവ് തരാൻ വേണ്ടിയാണ് ഈ മുഴുവൻ ജ്ഞാനവും. അത് ഇപ്പോൾ ഏത് യുദ്ധമാണോ നടക്കുന്നത് അത് ബ്രാഹ്മണരുടെ ലോകത്ത് തന്നെ രാക്ഷസ സമ്പ്രദായവും അതേപോലെ ബ്രാഹ്മണ സമ്പ്രദായവും ഇവർക്കിടയിലാണ് യുദ്ധം നടന്നു വരുന്നത്. ബ്രാഹ്മണരുടെ ലോകത്ത് എപ്പോഴാണോ ഈ യുദ്ധം പൂർത്തിയാവുന്നത് അപ്പോൾ പുതിയ ലോകത്തിന്റെ സ്ഥാപനയുണ്ടാകും. ചെറിയ രൂപത്തിൽ ബ്രാഹ്മണ ദേവതമാരുടെ ചെറിയ രൂപം തയ്യാറാകും. പിന്നെ പുറം ലോകത്തിൽ തീ പടരും. നൂറ് വർഷത്തിനുള്ളിൽ എല്ലാ ധർമ്മപിതാക്കളും വന്ന് തന്റെ തന്റെ ധർമ്മം സ്ഥാപിച്ചു.
ഇബ്രാഹിം ബുദ്ധ ക്രൈസ്റ്റ് ഗുരു നാനക് സബ്നെ ജ്യാദാ സേ ജ്യാദാ 100 സാൽ ലിയേ.
ഇബ്രാഹിം ബുദ്ധൻ ക്രൈസ്റ്റ് ഗുരു നാനാക് ഇവരെല്ലാം തന്നെ കൂടി വന്നാൽ 100 വർഷമാണ് എടുത്തത് ധർമ്മം സ്ഥാപിക്കാൻ. അതേപോലെ പരമാത്മാവും 1936 വന്നു. അതേപോലെ 2036 ആവുമ്പോഴേക്കും മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാകും. അതിൽ രണ്ട് മൂർത്തികളുടെ കാര്യം പൂർത്തിയായി. സമയം പൂർത്തിയായി. ഒന്നു രണ്ട് വർഷത്തിനുള്ളിൽ ബ്രഹ്മാവിന്റെ 33 വർഷം ശങ്കരന്റെ 33 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഇപ്പോൾ ബ്രാഹ്മണരുടെ ലോകത്തിൽ അസുരന്മാരെ തുടച്ചു മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴാണോ തൂത്തുവാരുന്നത് അപ്പോൾ മറുഭാഗത്ത് ചെറിയ ബ്രാഹ്മണരുടെ സംഘടന തയ്യാറാകും.
ब्रह्मा जी छोटे से संगठन की पालना विष्णु के द्वारा शुरू हो जाएगी।
അതേപോലെ ആ ചെറിയ സംഘടനയുടെ പാലന വിഷ്ണു മുഖേന
തയ്യാറാകും.
വിഷ്ണു വേറെ തന്നെ നാല് കാലും കൈയും ഉള്ള ഒരു വ്യക്തിത്വമല്ല.
अलग से नहीं होता है कोई, ये ब्रह्मा की सहयोगिनी शक्ति सरस्वती,
जिन्होंने सहयोगी शक्ति सरस्वती
जिन्होंने 66 में शरीर छोड़ा था और शंकर की सहयोगिनी शक्ति पार्वती,
शंकर जी का सहयोगी
माने राम की सहयोगिनी शक्ति सीता,
राम जी का सहयोगी
ബ്രഹ്മയുടെ സഹയോഗിനി ശക്തി സരസ്വതി ആരാണോ 66 ശരീരം വിട്ടുപോയത്, പിന്നെ ശങ്കറിന്റെ സഹയോഗിനി ശക്തി പാർവതി, അർത്ഥം രാമന്റെ സഹയോഗിനി ശക്തി സീത, ഇവർ രണ്ടും ചേരുമ്പോഴാണ് വൈഷ്ണവി ദേവി ആകുന്നത്. ഓം രാധ ശരീരം ഉപേക്ഷിച്ചു അവർ സൂക്ഷ്മ ശരീരധാരി ആയി, പിന്നെ അവർ പ്രവേശിക്കുകയാണ്.
സമ്പന്ന രൂപ വൈഷ്ണവി ദേവി
കഴിഞ്ഞ.
അപ്പോൾ ആ ഓം രാധേ എപ്പോഴാണോ സമ്പന്ന രൂപമാകുന്നത് അപ്പോൾ വൈഷ്ണവി ദേവി എന്ന് പറയുന്നു. അതേപോലെ ആ വൈഷ്ണവി ദേവിക്ക് പുറകെ ശക്തി കൊടുക്കുന്ന ഒരു രൂപമുണ്ട്, അതാണ് ബ്രഹ്മാവിന്റെ സോൾ, ബ്രഹ്മാവിന്റെ ആത്മാവ്. അതേപോലെ പ്ലസ് ബ്രഹ്മയെ ചന്ദ്രമയുടെ രൂപത്തിൽ കാണിക്കുന്നു. അപ്പോൾ രാമന്റെ അന്തിമ ജന്മത്തിൽ ബ്രഹ്മാവിന്റെ സോളും ചന്ദ്രമയുടെ രൂപത്തിൽ പ്രവേശിക്കുന്നു. അതേപോലെ ശിവന്റെ സോൾ, ശിവന്റെ ആത്മാവ് മൂന്നാം നേത്രത്തിന്റെ രൂപത്തിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് ഒരേ ഒരു ശരീരത്തിൽ തന്നെ മൂന്ന് ആത്മാക്കൾ കാര്യം ചെയ്യുന്നു. ഒന്ന് രാംവാലി ആത്മ ശരീരധാരി, രണ്ടാമത് ചന്ദ്രമയുടെ ആത്മ, മൂന്നാമത് ശിവന്റെ ആത്മ. അപ്പോ അവരെയാണ് പറയുന്നത് ത്രിനേത്രി ശിവൻ എന്ന്. അതായത് മൂന്ന് ആത്മാരൂപി നേത്രമാണ്. ശങ്കർ, ഷ എന്നാൽ ശിവൻ, ക എന്നാൽ കൃഷ്ണൻ, ര എന്നാൽ രാമൻ.
ശിവ കൃഷ്ണ രാം തീനോ മിക്സ് ശങ്കർ.
ശിവൻ കൃഷ്ണൻ രാമൻ ഈ മൂന്ന് ആത്മാവും ഏത് ഒരു ശരീരത്തിലാണോ മിക്സ് ആവുന്നത് അവരെയാണ് പറയുന്നത് ശങ്കരൻ എന്ന്. ശങ്കരൻ എന്നാൽ മിക്സ്, ഏതുപോലെ പറയുന്നുണ്ടല്ലോ വർണ്ണശങ്കരൻ, വർണ്ണ സങ്കരണം എന്ന് പറയാറില്ലേ.
ये जो शंकर का रूप है वो तीनों कपड़ों में सबसे ऊपर का रूप दिखाया जाता है।
ശങ്കറിന്റെ രൂപമുണ്ടല്ലോ, അത് മൂന്ന് വസ്ത്രത്തിനിടയിൽ ഏറ്റവും മുകളിലായി കാണിക്കുന്നു. ദേവ ദേവ മഹാദേവ്. എന്തുകൊണ്ടാണ് അവരെ മഹാദേവൻ എന്ന് പറയുന്നത്? ബ്രഹ്മ എന്താണോ കാര്യം ചെയ്തത് അവരും അതേ കാര്യം തന്നെയാണ് ചെയ്തത്. ഏതാണോ ധർമ്മപിതാക്കൾ ചെയ്തിരുന്നത് ബ്രഹ്മ ഏതാണോ ധർമ്മ സ്ഥാപനയുടെ കാര്യം ചെയ്തത് അത് ബ്രാഹ്മണ ധർമ്മമാണ് സ്ഥാപിച്ചത്. പക്ഷേ അസുരന്മാരുടെ വിനാശം ചെയ്തില്ല. അപ്പോൾ അസുരന്മാരെ വിനാശം ചെയ്തില്ല, വലിയ അളവിൽ അവർ അതേപടിയിരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണരെ ആരും ചോദിക്കുന്നില്ല. മിക്സ് ആയി പോകുന്നു. അതിനാൽ എത്ര തന്നെ ധർമ്മപിതാക്കൾ വന്നു, അവരെല്ലാം തന്നെ തന്റെ തന്നെ ധർമ്മം സ്ഥാപിച്ചു. പക്ഷേ ഏതാണോ പഴയ രീതി നടന്നു വന്നിരുന്നത്, പഴയ ധർമ്മം ഏതാണോ നടന്നു വന്നിരുന്നത്, അതിന്റെ വിനാശം ചെയ്തില്ല. ആ പഴയ ധർമ്മത്തിന്റെ വിനാശം ചെയ്തില്ല, അതിനെ എതിർത്തില്ല. അപ്പോൾ പഴയതും നടന്നു വന്നു, അതോടൊപ്പം പുതിയതും അതിൽ മിക്സ് ആയി. ഏതുപോലെ പകുതി വിഷം നിറഞ്ഞ കുടമുണ്ട്, അതിൽ വിഷം നിറഞ്ഞിട്ടുണ്ട്, അതിൽ ഒന്നുകൂടി പകുതി കുടം പാലൊഴിച്ചാൽ എന്താകും? എല്ലാം വിഷമായി തീരും. അതേപോലെ ആ ധർമ്മപിതാക്കളും വന്ന് തന്റെ തന്റേതായിട്ടുള്ള ജ്ഞാനം കേൾപ്പിച്ചു. അവർ പരിവർത്തനം ചെയ്യാൻ വേണ്ടി പ്രയാസം ചെയ്തു, പക്ഷേ കുറച്ചു സമയത്തിനുള്ളിൽ വീണ്ടും ലോകം താഴെ തന്നെ വീണു. പുതിയ ലോകം ഉണ്ടായില്ല. അപ്പോൾ എത്ര തന്നെ ധർമ്മപിതാക്കളുണ്ടോ, അവർ വന്ന് ഈ ലോകത്തിന്റെ മരാമത്തൊക്കെ ചെയ്തു. റിപ്പയറിംഗ് ചെയ്തു. പക്ഷേ പരിവർത്തനം ഉണ്ടായില്ല. പരിവർത്തനം അപ്പോഴേ ഉണ്ടാകുള്ളൂ, എപ്പോഴാണോ പഴയ രീതിയെ വിനാശം ചെയ്ത് പുതിയ ധർമ്മത്തെ സ്ഥാപനം ചെയ്യുന്നത്.
പുരാണ ധർമ്മം
വിനാശ കർത്തേ ധർമ്മപിതാ तो उनको अपोजिशन सहन करना पड़ता है।
ഇനി ഒരു പക്ഷേ പഴയ ധർമ്മത്തെ അവർ വിനാശം ചെയ്യുകയാണെങ്കിൽ ധർമ്മപിതാക്കൾ അപ്പോൾ അവർക്ക് വളരെയധികം എതിർപ്പ് സഹിക്കേണ്ടി വരും. അവരിൽ അത്രയും ശക്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പരമാത്മാവിന്റെ കാര്യമാണ്. പരമാത്മാവ് ശക്തിശാലിയാണ്. അപ്പോൾ ഏതാണോ അധിക ശക്തിയുള്ള കാര്യം അത് പിന്നെ മഹാദേവ് ശങ്കരനിലൂടെ ചെയ്യിക്കുന്നു. നേരിടാനുള്ള കാര്യം ശങ്കരനെ മഹാദേവൻ എന്നാണ് പറയുന്നത്. ഇനി ആരെങ്കിലും ചോദിക്കുകയാണ് ശങ്കരനെ എന്തുകൊണ്ടാണ് മഹാദേവൻ എന്ന് പറയുന്നത്. 33 കോടി ദേവതമാരുണ്ട്, അവരെയെല്ലാം ദേവത എന്നാണ് പറയുന്നത്.
विष्णु
को देवता कहते हैं, ब्रह्मा को देवता कहते हैं,
ब्रह्मा देवता विष्णु ने देवता,
शंकर को महादेव क्यों कहते हैं?
शंकर ने महा
വിഷ്ണുവിനെ ദേവത എന്ന് പറയുന്നു, ബ്രഹ്മാവിനെ ദേവത എന്ന് പറയുന്നു, ശങ്കരനെ എന്തുകൊണ്ട് മഹാദേവൻ എന്ന് പറയുന്നു? എന്തുകൊണ്ടാണ് അവരെ മഹാദേവൻ എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഏത് കാര്യമാണോ ആർക്കും ചെയ്യാൻ സാധിക്കാത്തത് ആ കാര്യം അവർ ചെയ്യുന്നു.
सारी आसुरी दुनिया में जो आसुरी धर्म फैले हुए हैं, उन आसुरी धर्मों को अपोजिशन करके और उनका
മുഴുവൻ ലോകത്തിലും ഏതാണോ ആസൂര്യ ധർമ്മം വ്യാപിച്ചിരിക്കുന്നത് ആ ആസൂര്യ ധർമ്മത്തെ എതിർത്ത് അതിനെയൊക്കെ സംഹരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാൻ ശിവൻ എന്തിനാണ് വന്നിരിക്കുന്നത്? ധർമ്മ സംസ്ഥാപനാർത്ഥായ വിനാശായ ച ദുഷ്കൃതം. ഗീതയിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, സത്യധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യാനാണ് വരുന്നത്, അതേപോലെ പഴയ ദുഷ്ടധർമ്മത്തിന്റെ വിനാശം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. തന്റെ തന്റേതായ ധർമ്മങ്ങൾ എല്ലാവരും തന്നെ സ്ഥാപിക്കുന്നു.
ധർമ്മ ഫലേ ഹു ഹേ ജോ ബഹു താമസി ഹേ ബഹു ദുഷ്ട ധർമ്മ ഹേ ഉൻകാ വിനാശ കിസിനെ നീ കിയാ തുമ് വിനാശകാരി ശങ്കർ
പക്ഷേ അവർ പഴയ പഴയ ധർമ്മം ഏതാണോ വ്യാപിച്ചിരിക്കുന്നത് ഏതാണോ വളരെയധികം താമസിയായി തീർന്നത് വളരെയധികം ദുഷ്ടധർമ്മമായത് അതിന്റെ വിനാശം ആരും തന്നെ ചെയ്തില്ല. അപ്പോൾ ആ വിനാശത്തിന്റെ കാര്യം ശങ്കരനിലൂടെയാണ് നടക്കുന്നത്, സമ്പന്നമാകുന്നത്. ആ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കുകയാണ്. ആദ്യം കാര്യം ചെറിയ രൂപത്തിലാണ് ഉണ്ടാകുന്നത്. ഈ ലോകം എന്നത് ഒരു തരത്തിൽ സൃഷ്ടിരൂപി കെട്ടിടമാണ്. ഏതുപോലെ ഈ സൃഷ്ടിരൂപി കെട്ടിടം നിർമ്മിക്കുന്നുവോ, അതായത് ഏതെങ്കിലും കെട്ടിടം പണിയുന്നുവോ, ആദ്യം എഞ്ചിനീയറുടെ ബുദ്ധിയിൽ അതിന്റെ പ്ലാൻ തയ്യാറാകുന്നു. മാപ്പ് തയ്യാറാകുകയാണ് ചെയ്യുന്നത് ചെറിയ രൂപമായി.
फिर वो प्लान जो है वो प्रैक्टिकल में आता है।
അപ്പോൾ ആ പ്ലാൻ പ്രാക്ടിക്കൽ ആവുകയാണ്, അതായത് പ്രാക്ടിക്കൽ ആവുകയാണ് ഭൂമിയിൽ. കെട്ടിടത്തിന്റെ അടിത്തറ പണിയുന്നു, ബിൽഡിംഗ് തയ്യാറാവുന്നു. അങ്ങനെയല്ലേ? അതായത് ആദ്യം സൂക്ഷ്മ രൂപമാണ് വരുന്നത്, പിന്നീടാണ് സ്ഥൂല രൂപം വരുന്നത്. അതേപോലെ പുതിയ ലോകത്തിന്റെ പ്ലാനിംഗുമായി പരമാത്മ ഈ സൃഷ്ടിയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ബ്രാഹ്മണരുടെ ബുദ്ധിയിൽ പുതിയ ലോകത്തിന്റെ പ്ലാനിംഗ് വന്നു കഴിഞ്ഞു. ബ്രാഹ്മണരുടെ ലോകത്ത് പുതിയ ലോകത്തിന്റെ സ്ഥാപനയും അതേപോലെ പഴയ ലോകത്തിന്റെ വിനാശവും ചെയ്യാൻ വേണ്ടി ഏതാണോ ഹര ഹര ബം ബം ആ ജ്ഞാനത്തിന്റെ ആറ്റം ബോംബ് തയ്യാറായി കഴിഞ്ഞു. ഏത് ജ്ഞാനത്തിന്റെ ആറ്റം ബോംബാണോ തയ്യാറായിരിക്കുന്നത്, അതിലൂടെ ആസുരീയ ലോകത്തിന്റെ മുഴുവൻ വിനാശവും ബ്രാഹ്മണരുടെ ലോകത്തിന്റെ വിനാശം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് പിന്നീട് സ്ഥൂലത്തിൽ ഈ കാര്യം നടക്കുന്നത്. പിന്നീടുണ്ടാകുന്ന ഏത് കാര്യമാണോ അത് വലിയ ലോകത്തിന്റെ കാര്യമാണ്, സ്ഥൂല ലോകത്തിന്റേതാണ്. വലിയ വലിയ ആറ്റം ബോംബ് വിസ്ഫോടനമാകും, അതിലൂടെ ലോകത്തിന്റെ വിനാശം ഉണ്ടാകുന്നു, ലോകം
അവസാനിക്കും.
पुरानी दुनिया में जो ब्राह्मणों की पुरानी दुनिया है बहुत फैली हुई है ईरान से तुरान तक.
ബ്രാഹ്മണരുടെ ചെറിയ ലോകത്തിന്റെ സ്ഥാപന ഇപ്പോൾ നടക്കുകയാണ്. ഒരു ഭാഗത്ത് പഴയ ലോകത്തിന്റെ ഏതാണോ ബ്രാഹ്മണരുടെ പഴയ ലോകം, അത് മുഴുവൻ ലോകത്തിലും വ്യാപിച്ചിരിക്കുകയാണ്, ഈറാൻ മുതൽ തുറാൻ വരെ. ഓരോരോ പട്ടണങ്ങളിലും ഓരോരോ ഗ്രാമത്തിലും ഓരോരോ മഹാനഗരത്തിലും ഓരോരോ വിദേശത്തും ഈ ബ്രഹ്മകുമാരി ആശ്രമം ഇത്രയും വ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ ഒക്കെ വിനാശം ഉണ്ടാവുകയാണ്. എപ്പോഴാണോ എല്ലാം നശിക്കുന്നത്, അപ്പോൾ പുതിയ രീതിയിൽ വീണ്ടും സ്ഥാപന
ആരംഭിക്കും.
പിന്നീട് ലോകത്തിൽ എല്ലാ സെന്ററിലും പിന്നെ എഴുതേണ്ടി വരും ആധ്യാത്മിക ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന്. ഇപ്പോഴാണെങ്കിൽ എഴുതിയിരിക്കുന്നത് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയം എന്നാണ്. ഇവിടെ ഈ ബ്രഹ്മാവിന്റെ പേര് നാലു ഭാഗത്തും പ്രകാശിക്കുകയാണ്. ബ്രഹ്മകുമാരിമാരുടെ പേര് പ്രസിദ്ധമാവുകയാണ്, പ്രകാശിക്കുകയാണ്.
ബ്രഹ്മകുമാരി
പിന്നീട് എപ്പോഴാണ് ശങ്കരന്റെ കാര്യം സമ്പന്നമാകുന്നത്? അപ്പോൾ ബ്രഹ്മാവിന്റെ കാര്യം അവസാനിച്ചു. ബ്രഹ്മാവിന്റെ പേരോ അടയാളമോ ഇല്ലാതാകും. അതുകൊണ്ട് ലോകത്തെവിടെയും ബ്രഹ്മാവിന്റെ അമ്പലങ്ങളോ ബ്രഹ്മാവിന്റെ പൂജയില്ല. അതേപോലെ ബ്രഹ്മാവിന്റെ മൂർത്തിയും ഉണ്ടാക്കുന്നില്ല. എപ്പോഴാണോ ത്രിദേവൻ എന്ന് പറയുന്നത്, അപ്പോൾ ബ്രഹ്മാവിനെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ബ്രഹ്മാവിന്റെ അമ്പലങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? എപ്പോഴാണോ ത്രിദേവൻ എന്ന് പറയുന്നത്, അപ്പോൾ ബ്രഹ്മാവിന്റെ അമ്പലം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? ബ്രഹ്മാവിന്റെ അമ്പലങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? ബ്രഹ്മാവിന്റെ മൂർത്തി എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? ബ്രഹ്മാവിന്റെ പൂജ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? കാരണം ബ്രഹ്മാവിലൂടെ ഏത് കാര്യമാണോ ആരംഭിച്ചത് അത് അപൂർണമായിരുന്നു. അതുകൊണ്ടാണ് ഏതുപോലെ ഇബ്രാഹിം, ബുദ്ധൻ, ക്രൈസ്റ്റ് ഇവരുടെ പൂജയില്ല, അതേപോലെ അവരുടെ അമ്പലങ്ങളും ഇല്ല. അവരുടെ മൂർത്തികൾ ഉണ്ടാക്കുന്നെങ്കിലും അത് അമ്പലങ്ങളിൽ വെക്കുന്നില്ല. അമ്പലങ്ങളിൽ വെച്ച് അവരെ പൂജിക്കുന്നില്ല. അതേപോലെ തന്നെ ബ്രഹ്മാവിന്റെയും പൂജ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാവ് അമ്മയുടെ രൂപത്തിലാണ് പാർട്ടി ചെയ്തത്. ഏതാണോ അമ്മയുടെ രൂപത്തിൽ പാട്ട് നടക്കുന്നത് അത് കോമള പാട്ടാണ്. അപ്പോൾ ഏത് വീട്ടിലാണോ അച്ഛൻ ഇല്ലാത്തത് അപ്പോൾ കുട്ടികൾ അമ്മയെ കൺട്രോൾ ചെയ്യുന്നു. വീട് മോശമാകുന്നു. ഏത് വീട്ടിലാണോ അച്ഛൻ ഇല്ലാത്തത് അമ്മയുടെ കൺട്രോളിൽ ഇരിക്കുന്നത് അപ്പോൾ അമ്മയുടെ സ്നേഹത്തിൽ കുട്ടികൾ മോശമാകുന്നു. അച്ഛൻ കൺട്രോളർ ആവുന്നു, നിയന്ത്രിക്കുന്നവനാകുന്നു. ഈ ബ്രാഹ്മണ പരിവാരത്തിന്റെയും അവസ്ഥ അതേപോലെയാണ്. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണർ തന്നെയാണ് ബ്രഹ്മാവിന്റെ പേര് മുക്കിയത്. പേര് മുക്കിക്കളഞ്ഞു. അതേപോലെ അവർ ഏത് ബ്രഹ്മാവിനെയാണോ ലോകത്ത് ബ്രഹ്മാവിന്റെ രൂപത്തിൽ പൂജിക്കുന്നത് അവരുടെ പേരോ അടയാളമോ ഇല്ലാതാക്കി. അതുകൊണ്ടാണ് രണ്ട് ദേവതമാരുടെ പൂജ ഉണ്ടാകുന്നത്. വിഷ്ണുവിന്റെയും ശങ്കരന്റെയും.
ब्रह्मा की न पूजा होती है, न मंदिर बनते, न मूर्तियाँ बनती,
मूर्ति
जैसे और धर्म पिताओं का।
ബ്രഹ്മാവിന്റെ പൂജയും ഉണ്ടാകുന്നില്ല, അമ്പലങ്ങളും പണിയുന്നില്ല, അതേപോലെ മൂർത്തിയും ഉണ്ടാക്കുന്നില്ല, ഏതുപോലെ മറ്റു ധർമ്മപിതാക്കളുടെയും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഏത് കാര്യമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജ്ഞാനിത്വ ആത്മാക്കൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനി ആത്മാക്കളോട് പ്രഭുവിന് വിശേഷ സ്നേഹമാണ്. ജ്ഞാനി ആത്മാ എനിക്ക് വിശേഷ പ്രിയമാണ്.
जो खाते रहते हैं, पेट भरते रहते हैं, सोते रहते हैं, ऐसे ही जिंदगी गवाए रहते हैं, वो तो जीव जंतु है।
बाकी कीड़ंगൾ പാറ്റകൾ പശു പക്ഷി അവരെ പോലെ കഴിക്കുകയും വയറ് നിറയ്ക്കുകയും ചെയ്യുന്നു, ഉറങ്ങുകയും ചെയ്യുന്നു, അങ്ങനെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്. അവർ ഏതുപോലെ ജീവജന്തുവാണ്? ആ പ്രാണി ശ്രേഷ്ഠ പ്രാണിയല്ല, ഏതിനെയാണോ പറയുന്നത് മനുഷ്യനെന്ന്. ആരാണോ മനസ്സിനെ ഉപയോഗിക്കുന്നത് അവരെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആരാണോ മനബുദ്ധിയുടെ ഉപയോഗം ചെയ്യാത്തത് അവർ ഏതുപോലെയാണോ മൃഗങ്ങൾ, കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, അതേപോലെ അങ്ങനെ ജീവിതം ചെലവഴിക്കുകയാണ്. അപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കൂ, നിങ്ങളുടെ ഗ്രാമത്തിൽ ചെറിയ ചെറിയ കന്യകമാർ ഈ ജ്ഞാനത്തെ, മുഴുവൻ ജ്ഞാനത്തെയും എടുത്തു.
छोटी छोटी कन्याओं ने बड़े बड़े भीष्म पितामह जैसे बड़े बड़े गुरुओं को बाण मारे.
ശാസ്ത്രത്തിലും ഈ കാര്യം കാണിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കന്യകമാർ, വലിയ വലിയ ഭീഷ്മ പിതാമഹ, അതേപോലെ വലിയ വലിയ ഗുരുക്കന്മാരെ അമ്പ് ചെയ്തു എന്ന്. ഈ ബാണം അത് ഏതൊരു ലോഹത്തിന്റെ ബാണമല്ല, ജ്ഞാനത്തിന്റെ ബാണമാണ് ഏതത്. ഈ ഗ്രാമം വളരെ ഭാഗ്യശാലിയാണ്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് വളരെയധികം സഹയോഗം കൊടുക്കണം. രജിസ്റ്റർ നോക്കിയപ്പോൾ കണ്ടു രണ്ടു പേര് മാത്രമാണ് ക്ലാസ്സിൽ വരുന്നത്. ക്ലാസ്സിൽ രണ്ടു പേർ മാത്രമേ വരുന്നുള്ളൂ.
బాబా యొక్క అంటే బాబా యొక్క జీవితమే రెండు కళ్ళు, ఒక కళ్ళు సూర్యుడు, ఒక కళ్ళు చంద్రుడు, మధ్య నుండి శివుడు నిరాకరణ ఉంటారు. ఆ మూడు శంకరుడు
రాజఘరానా బంతా రాజపరివారం మే భీ దో మాతా హోతి హై.
రాజపరివారం లో ఇద్దరు ఉంటారు, ఇద్దరు మాత ఉంటారు.
ఏక్ హోతి హై రాజ్ మాతా,
ఒకరు ఉంటారట రాజ్ మాతా అంటారు.
ఔర్ దూసరి హోతి హై రాజ్ లక్ష్మి,
రెండవ వాళ్ళు ఉంటారట రాజ్ లక్ష్మి అంటారు.
ആരോ ചോദിച്ചു, ബാബ വേദാന്തി ആരാണ്? ബാബ പറയുകയാണ്, ഏതാണോ രാജപരിവാരം ഉണ്ടാകുന്നത്, രാജഘരാന, രാജവംശം ഉണ്ടാകുന്നത്, രാജവംശത്തിൽ ആ രാജപരിവാരത്തിൽ രണ്ട് മാതാക്കൾ ഉണ്ടാകുന്നു. ഒന്ന് രാജമാതയുടെ രൂപത്തിലും രണ്ടാമത് രാജലക്ഷ്മിയുടെ രൂപത്തിലും.
രാജലക്ഷ്മി
ആരോ ചോദിച്ചു രാജമാത ആരാണ്, പറയുകയാണ് രാജലക്ഷ്മി ആരാണോ മഹാരാജാവിന്റെ കൂടെ ഗദ്ദിയിലിരിക്കും. പിന്നീട് രാജമാത ആരാണോ അവർ വേറെ തന്നെ ഉയർന്ന സ്ഥാനത്ത് ഉയർന്ന ഗദ്ദിയിലിരിക്കും. അവരുടെ മാനവും പ്രശസ്തിയും വളരെ അധികമാണ്. ഈ പരമ്പര നമ്മുടെ വീടു വീടാന്തരവും നടന്നു വരികയാണ്. ആരെയാണോ അമ്മായി അമ്മ എന്ന് പറയുന്നത് അവർക്ക് വളരെ അധികം മാന്യത കൊടുക്കുന്നു. പക്ഷേ ഗ്രഹഗ്രഹസ്ഥത്തെ സഞ്ചാലനം ചെയ്യുന്നത്, അതിനെ പരിപാലിക്കുന്നത് അത് മരുമകളാണ്. അപ്പോൾ ബ്രാഹ്മണ ലോകത്തും രണ്ട് മാതാക്കളുണ്ട്. ഒന്ന് ജഗത് മാതാവാണ്. ആരോ പറഞ്ഞു ജഗദംബ. ആ അതെ. രണ്ടാമതാണ് ഭാരത് മാത. ഭാരത് മാത എന്ന് പറയുന്നത് ആരെയാണ്?
ഭാരത് മാത
ഭാരത് മാതാവ് ആ ശക്തിയാണ്. ആരെയാണോ നാം പറയുന്നത് രാജലക്ഷ്മി എന്ന്.
ലക്ഷ്മി ബന്നേ വാലി ആത്മാ കഹോ, രാധാ ബന്നേ വാലി ആത്മാ കഹോ, പാർവതി കഹോ.
ലക്ഷ്മി ആകുന്ന ആത്മാവാണെന്ന് പറയൂ, രാധയാകുന്ന ആത്മാവാണെന്ന് പറയൂ, പാർവതി ആകുന്ന ആത്മാവാണെന്ന് പറയൂ. അവൽ നമ്പർ സീതയാണെന്ന് പറയൂ, എപ്പോഴാണോ രാമൻ രാവണനെ വിനാശം ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവർ അപ്പോൾ സീതയുടെ സ്വർണത്തിന്റെ മൂർത്തി ഉണ്ടാക്കിയിരുന്നു. ആ പ്രതിമയെ പഞ്ചവട്ടിയിൽ വെച്ചിരുന്നു. പിന്നെ ഏതാണോ യഥാർത്ഥ സീത, ആ സീതയോട് പറഞ്ഞു, നീ പാവകമേ കരോ നിവാസ, നീ അഗ്നിയിൽ വസിക്കൂ. അർത്ഥം യോഗ അഗ്നിയിൽ ഇരിക്കൂ എന്നാണ്. എപ്പോൾ വരെ ഞാൻ ഈ നിശാചരുടെ നാശം ചെയ്യുന്നില്ലയോ അപ്പോൾ വരെ നീ ആ യോഗാഗ്നിയിൽ ഇരിക്കൂ. അപ്പോൾ ഈ പ്രകാരത്തിൽ യജ്ഞത്തിലും ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതേപോലെ ഏതാണോ രാജലക്ഷ്മി ആകുന്ന ആത്മാവ്, അവർ യോഗയുക്ത സ്റ്റേജിൽ ഇരിക്കുകയാണ്, തന്റെ കാര്യം ചെയ്യുകയാണ്. പിന്നീട് ഏതാണോ സ്വർണത്തിന്റെ മൂർത്തി ഉണ്ടാക്കിയത്, അതാണ് ജഗദംബ. മുഴുവൻ ജഗത്തിന്റെയും അംബ,
മൊത്തം പ്രപഞ്ചാനിക്ക തല്ലി
वो जगदम्बा का ही दूसरा रूप सब धर्म में माना जाता है, प्रकृति कुदरत
ആ ജഗദമ്പയുടെ തന്നെ രണ്ടാമത്തെ രൂപമാണ് എല്ലാ ധർമ്മത്തിലുള്ളവരും അംഗീകരിക്കുന്നുണ്ട്, മാനിക്കുന്നുണ്ട്. അതിനെയാണ് പ്രകൃതി, കുദരത്, നേച്ചർ എന്ന് പറയുന്നത്. എല്ലാ ധർമ്മത്തിന്റെയും ജന്മം അവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഏതാണോ ആസുരി ധർമ്മം, അവർ അവർക്ക് അത്രയും മാന്യത കൊടുക്കുന്നില്ല. ജന്മം കൊടുക്കുന്നു, പക്ഷേ മാന്യത കൊടുക്കുന്നില്ല. അപ്പോൾ ആരാണോ മാന്യത കൊടുക്കാത്തത്, അവർ അവരുടെ എല്ലാം വിനാശം ചെയ്യുന്നു. അസുര സംഹാരകാരിണിയാകുന്നു, അതേപോലെ മഹാകാലിയുടെ രൂപം ധാരണ ചെയ്യുന്നു. അപ്പോൾ ഏതാണോ ജഗദമ്പ, അവർ മഹാകാളിയുടെ രൂപധാരണ ചെയ്ത് ബ്രാഹ്മണരുടെ ലോകത്തിൽ ഏതാണോ അസുരന്മാരുള്ളത്, അവരുടെ ഒക്കെ വിനാശം ചെയ്യുന്നു. ഭാരത് മാത, പിന്നെ ജഗത് മാത,
ജഗദമ്പ,
ജഗത് ജനനി ജഗദമ്പ,
ജഗത് ജനനി ജഗദമ്പ,
ജഗദമ്പ,
ഭാരത് മാത മന പാർവതി കഹോ,
പാർവതി അനുക്കോണ്ടി,
ലക്ഷ്മി കഹോ,
ലക്ഷ്മി അനുക്കോണ്ടി.
ജഗത് ജനനി ജഗദമ്പ, ഭാരത് മാത എന്നാൽ പാർവതി എന്ന് പറയൂ, ലക്ഷ്മി എന്ന് പറയൂ അവർ. ഏതുപോലെ രണ്ട് ദേവിമാർ മുഖ്യമാണോ, അതേപോലെ രണ്ട് ദേവതമാരും മുഖ്യമാണ്, രാമനും
കൃഷ്ണനും.
അവരുടെ സംഗമയുഗി വർത്തമാന സമയത്തിലുള്ള പേരാണ് ബ്രഹ്മ, പിന്നെ ശങ്കരൻ.
ബ്രഹ്മക്ക് സഹയോഗിനി ശക്തി സരസ്വതി, ശങ്കർക്ക് സഹയോഗി ശക്തി പാർവതി.
ബ്രഹ്മാവിന്റെ സഹയോഗിനി ശക്തി സരസ്വതി, അതേപോലെ ശങ്കരന്റെ സഹയോഗിനി ശക്തി പാർവതി. അവരുടെ സത്യത്രേതായുഗത്തിലെ പേരുമുണ്ട്. നാരായണന്റെ സഹയോഗിനി ശക്തി ലക്ഷ്മി, അതേപോലെ രാമന്റെ സഹയോഗിനി ശക്തി സീത. അവർ ജന്മമെടുത്തെടുത്ത് കലിയുഗ അവസാനത്തിൽ വന്ന് പിന്നീട് ഇപ്പോൾ ഏതോ ശരീരത്തിലുണ്ട്. കലിയുഗ അന്ത്യത്തിൽ വന്ന് പിന്നീട് നമ്മളെ പോലെയും നിങ്ങളെ പോലെയും ഏതോ ശരീരത്തിലുണ്ട്. ശരി, അനേകം ശങ്കരാചാര്യന്മാർ ബ്രാഹ്മണരുടെ ലോകത്തിലില്ലേ? അല്ലാതെ പിന്നെ എല്ലാവരും തന്നെ ഭ്രഷ്ടാചാരിയാണ്. ഉള്ളിലുള്ള ലോകത്തിലാണെങ്കിലും പുറമെയുള്ള ലോകത്തിലാണെങ്കിലും മുന്നോട്ട് പോകും തോറും ബാബ മുരളിയിൽ പറഞ്ഞിരുന്നു, ആരുടെ കാര്യങ്ങളും ഒളിഞ്ഞിരിക്കില്ല എന്ന്. എല്ലാവരുടെയും പ്രത്യക്ഷമാകും. ആരോ പറഞ്ഞു എല്ലാ ധർമ്മത്തിലും അങ്ങനെയാണോ? അതെ, എല്ലാ ധർമ്മത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാകുമ്പോഴല്ലേ ഇങ്ങനെ ഉണ്ടാകുക, അമ്പലങ്ങൾ ഉണ്ടാവില്ല, പള്ളികൾ ഉണ്ടാവില്ല, ഗിരിജാഗർ ഉണ്ടാവില്ല, അതേപോലെ ഗുരുദ്വാരയും ഉണ്ടാവില്ല. എല്ലാം തന്നെ നടക്കാൻ പോവുകയാണ്. ആരോ പറഞ്ഞു, എല്ലാവരും ഒരേ കാര്യം പറഞ്ഞു. ഗുപ്ത സർവീസ് ആണ് നടക്കുന്നത്, അത് കാണാൻ കഴിയുമോ? ആരോ എന്തോ പറഞ്ഞു, അതെ, അവരുടെ സർവീസ് ഇത് തന്നെയാണ്. അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇത് ഹെഡ് ഓഫീസിലും വരാൻ തുടങ്ങി.
इस तरह की सर्विस करने की दरकार नहीं है, क्योंकि बाबा ने बोला उनके सारे जिज्ञासु तोड़ दोगे तो बड़े बड़े धर्मगुरु अपने आप नाक लटका लें.
പോലെ സർവീസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ബാബ മുരളിൽ പറഞ്ഞിരുന്നു, അവരുടെ ജിജ്ഞാസുക്കളെയൊക്കെ തകർക്കുകയാണെങ്കിൽ അവിടെയുള്ള വലിയ വലിയ ധർമ്മഗുരുക്കന്മാർ അവർ തന്നെ തലകുനിച്ചു വരും. ബഹളമുണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് നെഗറ്റീവ് സർവീസ് ആണ്, ആരോ എന്തോ പറഞ്ഞു. പോസിറ്റീവ് സർവീസ് ആണ്, ഓരോരോ ആത്മാക്കൾക്കും ഇരുന്ന് അവരുടെ നല്ല നല്ല ജിജ്ഞാസുക്കളെ തകർക്കുക. അവരുടെ എല്ലാ ജിജ്ഞാസുക്കളും തകരുകയാണെങ്കിൽ അവർ സ്വയം താനെ തന്നെ തലകുനിയും. ആരോ എന്തോ പറഞ്ഞു, ആ മഹാരാഷ്ട്രയിലുള്ളവരും ദാദിമാരടുത്ത് പോയിരുന്നു. അവർ എതിർത്തു നമ്മൾ സംസാരിക്കില്ല എന്നും പറഞ്ഞ്. അപ്പോൾ പോലീസിന്റെ അടുത്ത് പോയി പോലീസിനെ വിളിച്ചു. ആരോ പറഞ്ഞു, ആരെ? ആരോ എന്തോ പറഞ്ഞു, ഇത് ആരാണ്, എവിടെ നിന്നാണ്? അപ്പോൾ പറഞ്ഞു, ഇവിടെ കർണാടകയിൽ നിന്ന് കേവലം രണ്ടു പേർ സർവീസ് ചെയ്യാൻ വന്നു എന്ന്. രണ്ട് പേരാണോ വന്നത്? ഇനി രണ്ടു പേർ പോയാൽ എന്താണ്? ഇനി ഒന്നോ രണ്ടോ പേർ പോയാൽ അവരെ പിടിച്ച് തൊഴിക്കില്ലേ? മറ്റുള്ളവരുടെ സഭയിൽ പോയി നിങ്ങൾ ഭംഗം ചെയ്യുകയാണെങ്കിൽ അവര് നിങ്ങളെ തൊഴിക്കില്ലേ? എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല, ഇത് നിയമം ഒന്നുമല്ല. ഒരു കായദേ കാനൂനൊക്കെ ഉണ്ടാവില്ലേ? നിയമവും അതേപോലെ നടപടിയൊക്കെ ഉണ്ടാവില്ലേ? അവരുടെ സഭ നടക്കുകയാണ്, അവിടെ പോയി നിങ്ങൾ എന്തിനാണ് ഭംഗം ചെയ്യുന്നത്? അപ്പോ നിങ്ങളുടെ എന്താണ് ചലനം? അവർക്ക് ഈ കുമതം ആരാണ് കൊടുത്തത്? അപ്പോ ആരോ പറഞ്ഞു, ഡ്രാമയിൽ അവരുടെ പാട്ടായിരിക്കും ഇത്. എന്ത് പാട്ട്? അപ്പോൾ അവർക്ക് ഇതിന്റെ ശിക്ഷ കിട്ടില്ലേ? അപ്പോൾ ആരോ ചോദിച്ചു, ബാബ സൂക്ഷ്മ ശരീരത്തിന്റെ ഏതൊരു ശക്തിയും ഉണ്ടാവില്ലേ? ഒരു ശക്തിയും ഇല്ല എന്ന് പറഞ്ഞ അതായത് ശരീരമില്ലാതെ അവർക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടാവോ? അപ്പോൾ പറഞ്ഞു, അവരെന്താണ് ബഹളം ഉണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്, ആ ശക്തിയാണ് അവർക്കുള്ളത്. ആരോ ചോദിച്ചു, മഹാരാഷ്ട്ര പാർട്ടിയോട് എന്താണ് ചെയ്തത്? ബാബ പറയുകയാണ്, ഒന്നും ചെയ്തില്ല, കേവലം കണ്ടു സംസാരിച്ചു തിരിച്ചു വന്നു. ദാദിയെ കണ്ടു സംസാരിച്ചു, ഞാനും കേൾപ്പിച്ചു. ദാദി പറഞ്ഞു, അതെ അതെ നല്ലതാണ്. നല്ലത് നല്ലത് എന്ന് പറഞ്ഞ് ദാദി വളരെയധികം സന്തോഷം കാണിച്ചു. അവരെ കൊണ്ട് എഴുതിക്കണമായിരുന്നു, നല്ലതാണെങ്കിൽ എഴുതൂ. പിന്നീട് അവരോട് ചോദിക്കൂ, ഞങ്ങൾക്ക് പെർമിഷൻ തരൂ എല്ലാം കേൾപ്പിക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും ചെയ്തില്ല. പറഞ്ഞു, ബാംഗ്ലൂർ പാർട്ടി പറയുകയാണ്, നമ്മൾക്കും അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള ചിന്തയുണ്ടായിരുന്നു. ബാബി എന്താണോ മുരളിയിൽ പറഞ്ഞത് ആ കാര്യം ബുദ്ധിയിൽ വരുന്നില്ല, തന്റെ മന്മഥമാണ് ബുദ്ധിയിൽ വരുന്നത്. മുരളിയിൽ എന്താണ് പറഞ്ഞത്? അവരുടെ ജിജ്ഞാസുകളെ ഓരോന്നായിട്ട് പൊട്ടിക്കൂ, അപ്പോൾ അവർ താനെ വന്നോളും,
തലകുനിക്കും.
എന്താണ് മുരളിയിൽ പറഞ്ഞത്? സന്യാസ ആശ്രമത്തിന്റെ അരികിൽ തന്റെ ആശ്രമം തുറക്കൂ, ആരോ പറഞ്ഞു. ഈ കാര്യം ആരെങ്കിലും കേട്ടാൽ തന്നെ അവർ മോശമല്ലേ പറയുക. അവരുടെ സംഘടന നടക്കുകയാണ്, അവരുടെ സംഘടനയിൽ ഭംഗം ചെയ്താൽ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ജയ്പൂരിലും ഇതേ കാര്യമാണ് ചെയ്തത്, അവിടെയും പോയിരുന്നു. ഭായിയും ബഹനുമാരും പോയി. ഭായി ബഹന്മാർ അവിടെ പോയി. പോയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു. കഴിച്ചതിന് ശേഷം ഉള്ളിൽ കയറി. പിന്നീട് അതിനുശേഷം അവർ ചോദിക്കുകയാണ്, നിങ്ങളെ ഇവിടെയൊന്നും വിളിച്ചിരുന്നില്ലല്ലോ എന്ന്. പിന്നീട് അവിടെ എല്ലാവരുടെ മുന്നിൽ നിന്ന് പറയാൻ തുടങ്ങി നിർബന്ധപൂർവം. പിന്നീട് അവിടെ വഴക്കായി, നന്നായി തൊഴുത്തു. അവരെന്താ പറയുന്നത്? ഇത് വാനരസേനയാണ്. ബാംഗ്ലൂർ പാർട്ടികൾക്ക് എന്താണ് ഉദ്ദേശം? ബാബ പറയുകയാണ്, വലിയ വലിയ മഹാരഥികളുണ്ട്, അവരെ പേഴ്സണലായിട്ട് കേൾപ്പിക്കൂ, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറയുകയാണ്, എന്താണോ ഇപ്പോൾ വരെ ചെയ്തു വന്നത് അതേ തന്നെ ചെയ്യണം. വലിയ പ്രോഗ്രാം ആണെങ്കിൽ അവിടെ പരിചയൊക്കെ എന്തെങ്കിലും നോട്ടീസൊക്കെ വിതരണം ചെയ്യാം. ആ പബ്ലിക് ഒക്കെ പുറത്തു വരുമ്പോ അവർക്ക് എന്താണ് ഈ നോട്ടീസ് കൊടുക്കൂ. ഇത് മോശമായ കാര്യമല്ലല്ലോ.
ये थोड़ी उनका रंगमंच का प्रोग्राम चल रहा है और वहां जाकर तुम दाड़ने लगो
ഇനി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതായത് അവരുടെ പ്രോഗ്രാം നടക്കുകയാണ്, അവിടെ പോയി നിങ്ങൾ പോയി തന്റെ വാചയടിക്കുക, നിലവിളിക്കുക. ആരോ ചോദിച്ചു, ഷൂട്ടിംഗ് ചക്രം പൂർത്തിയായില്ലേ ബാബ? ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഷൂട്ടിംഗ് ചക്രം അപ്പോ വരെയുണ്ട്, എപ്പോൾ വരെ ബ്രോഡ് ഡ്രാമ ആരംഭിക്കുന്നില്ലയോ? ഒരു ഷൂട്ടിംഗ് പൂർത്തിയായാൽ രണ്ടാമത് വീണ്ടും ആരംഭിക്കും, പിന്നീട് മൂന്നാമതും ഷൂട്ടിംഗ് ഉണ്ടാവും. എപ്പോൾ വരെ ഫൈനൽ ആകുന്നില്ലയോ? അപ്പോൾ വരെ റിഹേഴ്സലും ഷൂട്ടിംഗും അവസാനിക്കുന്നില്ലല്ലോ. ആ ബൊംബെയിലുള്ളവരടുത്ത് ചോദിച്ചു നോക്കൂ, എപ്പോൾ വരെ ഷൂട്ടിംഗ് ഫൈനൽ ആകുന്നില്ലയോ അപ്പോൾ വരെ ഷൂട്ടിംഗ് നടക്കുമല്ലോ, അല്ല അവസാനിപ്പിക്കുമോ? ഒന്നിനു പുറകെ ഒന്നായി, പിന്നീട് മൂന്നാമതായി, പിന്നീട് നാലാമതായി, അങ്ങനെ റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതും റിഹേഴ്സൽ നടക്കുകയാണ്. ആരോ പറഞ്ഞു ഡിവിഡി ഉണ്ടാക്കി കൊടുക്കൂ, ഇത് നല്ല സേവനമാണ്. ആദ്യം സന്ദേശം കൊടുക്കൂ, സന്ദേശം കൊടുത്തതിന് ശേഷം അവർ കൺവിൻസ് ആവുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് വി സി ഡി ഡി വി ഡി എന്താണോ അവർ ചോദിക്കുന്നത് കൊടുത്തോളൂ. അവരുടെ പൂർത്തി ചെയ്യൂ, ഇതാണ് യഥാർത്ഥ സർവീസ്. ആരോ പറഞ്ഞു വിക്രം സംവത് 2048 പറഞ്ഞു. റിവൈസ് വാണിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ റിവൈസ് വാണി ആരാണ് അച്ചടിച്ചത്? ഇത് മൗണ്ടോവിൽ നിന്നാണല്ലോ അച്ചടിച്ചത്, ദേഹധാരി ഗുരുക്കന്മാരാണല്ലോ അച്ചടിച്ചത്. അപ്പോൾ അവർ 48 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിന് വിശ്വസിച്ചോ, അംഗീകരിച്ചോ? നൂറ് വർഷമാണ് ടോട്ടൽ സംഗമയുഗം എന്ന് പറഞ്ഞു, അപ്പോൾ 48 വർഷം എവിടെ നിന്നാ വന്നത്? ഓം ശാന്തി.